ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ഡോക്ടർ ലെനിന ചെന്നാറിയിൽ. ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു സീസണിൽ, സ്കൂൾ തുറക്കുന്ന സീസണിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ബാക്ക് ടു സ്കൂൾ ആസ്മ എന്ന് പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളും അതുപോലെ ആരോഗ്യവകുപ്പും എല്ലാം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ബാക്ക് ടു സ്കൂൾ ആസ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
നമസ്കാരം. ബാക്ക് ടു സ്കൂൾ ആസ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കണ്ടീഷൻ ഒന്നും ഇല്ല. അത് നമുക്കിവിടെ ആസ്മ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അവർക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടും ആസ്മ ഫൗണ്ടേഷൻ, ഓസ്ട്രേലിയയിലെ ആസ്മ ഫൗണ്ടേഷൻ ബാക്ക് ടു സ്കൂൾ ആസ്മ എന്നും പറഞ്ഞ് ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. അത് പാരന്റ്സിനും സ്കൂൾ ടീച്ചേഴ്സിനും ഒക്കെ കുറച്ചും കൂടെ ആസ്മ ഉള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ, ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഒരുപാട് അഡ്മിഷൻസ് കൂടുന്നുണ്ട് ആസ്മ ഉള്ള കുട്ടികളെ സാധാരണ മറ്റ് സീസണുകളെ അപേക്ഷിച്ചിട്ട്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അതിനുശേഷവും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത്. ആ ബാക്ക് ടു സ്കൂൾ ആസ്മ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ പാരന്റ്സിനും സ്കൂളിലെ ടീച്ചേഴ്സിനും കുറച്ചും കൂടെ അവയർനെസ് കൊടുക്കാൻ വേണ്ടി.
എന്താണ് ഇതിന്റെ റീസൺ? എന്താ ഈ ഒരു സമയത്ത് ഇങ്ങനെ സ്കൂൾ തുറക്കുന്ന ഒരു സീസണിൽ തന്നെ ആസ്മ കേസുകൾ ഇത്രത്തോളം കൂടാനുള്ള കാര്യം എന്താ?
പ്രത്യേകിച്ച് കാരണം എന്ന് പറയാനില്ല, എന്നാലും പലരും പല തിയറികൾ ഉണ്ടാക്കുകയാണ് അതിന്റെ പുറകെ. അതിനൊരു പ്രത്യേക കാരണം, അവര് ഇപ്പൊ ഒരു രണ്ടു മാസത്തേക്ക് ലീവ് കിട്ടി, ഒരുപാട് കുട്ടികൾ ഹോളിഡേ ആയിട്ടും പുറത്തും ഒക്കെ ആയിരിക്കും. അപ്പൊ അവര് ആ ഒരു ക്രൗഡഡ് അറ്റ്മോസ്ഫിയർ സ്കൂളിൽ ഉണ്ടാവുന്നതിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് സമ്മർ സീസണിൽ നല്ല ചൂടുള്ള കാലാവസ്ഥ ആസ്മ രോഗികൾക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. അവർക്ക് കുറച്ച് ഫ്ലെയർഅപ്സ് കുറവായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ചില ഫാമിലീസ് അല്ലെങ്കിൽ ചില കുട്ടികളോ അവരുടെ പ്രിവെന്റർ മെഡിക്കേഷൻ എടുക്കാൻ ചിലപ്പോൾ മറന്നുപോകും എന്ന് ഞങ്ങൾ അസ്യൂം ചെയ്യുന്നതാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പൊ അതും ഒരു കാരണമാവാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ പിന്നെ ഒന്നിച്ചു കൂടുകയാണ്, അതേ പ്രായക്കാരുമായിട്ട് മിംഗിൾ ചെയ്ത് കളിച്ച് പ്ലേ ഗ്രൗണ്ടിലും ഒക്കെ. അപ്പൊ അവർക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉള്ള കുട്ടികളിൽ നിന്ന് പെട്ടെന്ന് അത് പകരാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ആസ്മ ഉള്ള കുട്ടികളുടെ ഒരു ഫ്ലെയർഅപ്പിന്റെ ഒരു പ്രധാന കാരണമാണ് വൈറൽ ഇൻഫെക്ഷൻസ്, അതായത് റെസ്പിറേറ്ററി കോൾഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ കോൾഡ്. അപ്പൊ അത് കൂടുതലായി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആസ്മ അങ്ങോട്ട് ഫ്ലെയർഅപ്പ് ആവും. അപ്പൊ ഈ വൈറൽ ഇൻഫെക്ഷൻ ഒരു ട്രിഗർ ആയിട്ട് മാറുന്നതാണ്.
ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൽ ഈ ഒരു ആസ്മ ഉള്ള, ഓൾറെഡി ആസ്മ ഉള്ള കുട്ടികൾ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണോ ഇവര്? ആസ്മ ഓസ്ട്രേലിയ നൽകുന്ന ഒരു മുന്നറിയിപ്പ് എല്ലാം ആസ്മ ഉള്ളൊരു കുട്ടികൾക്ക് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണോ, മറ്റു കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ അതിനകത്ത്?
ആസ്മ ശരിക്കും ഒരു പകരുന്ന അസുഖമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഈ വൈറൽ ഇൻഫെക്ഷൻസ്, അതായത് റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻസ് ആണ് പകരുന്നുള്ളൂ. ഒരു ആസ്മ ഒരിക്കലും ഒരു കുട്ടിയിൽ നിന്ന് പകരുന്നില്ല. അപ്പൊ നമ്മൾ ആസ്മയുള്ള കുട്ടികളുടെ പാരന്റ്സ് മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ള കുട്ടികൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ കൂടുതൽ കോൾഡ് ഒക്കെ കിട്ടാം സ്കൂളിലേക്ക് പിന്നീട് തിരിച്ചു പോകുമ്പോൾ, പക്ഷെ അവർക്ക് ആസ്മ കിട്ടാൻ ചാൻസ് ഇല്ല.
ഓക്കെ, എന്തൊക്കെ തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് നമ്മൾ രക്ഷിതാക്കൾ, പ്രത്യേകിച്ചും ആസ്മയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ, ഈ ഒരു സ്കൂൾ തുറന്ന് തിരിച്ചു പോകുന്ന സീസണിൽ എടുക്കേണ്ടത്?
അതെ, അത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. ഒരുവിധം എല്ലാ ആസ്മ ഉള്ള കുട്ടികൾക്കും അവരുടെ പാരന്റ്സിന് ആസ്മ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ജി പികളായാലും പിന്നെ ഹോസ്പിറ്റലിൽ അവർ പ്രസന്റ് ചെയ്ത് ഡിസ്ചാർജ് ആവുമ്പോഴും എമർജൻസി ആയാലും കൊടുക്കും ഒരു ആസ്മ ആക്ഷൻ പ്ലാൻ. അതായത് അടുത്ത തവണ കുട്ടിക്ക് ആസ്മ ട്രിഗർ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ വീട്ടിൽ വെച്ച് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആസ്മ ആക്ഷൻ പ്ലാന് അപ്ഡേറ്റഡ് ആണോ എന്ന് പാരന്റ്സ് ശ്രദ്ധിക്കണം. അപ്പൊ അവരെ ഒന്ന് ജീപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് നല്ലതാണ് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്. അപ്പൊ ആ സമയത്ത് ജീപ്പിക്ക് ഒന്ന് അവരെ ഒന്ന് നന്നായിട്ട് ചെസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി ആസ്മ എത്രത്തോളം കൺട്രോൾ ആണെന്ന് നോക്കാം, അവരുടെ പ്രിവെന്റർ മെഡിക്കേഷൻസ് അവർക്ക് ഇനഫ് ആണോ എന്ന് നോക്കാം, പിന്നെ ആസ്മ ആക്ഷൻ പ്ലാന് അപ്ഡേറ്റഡ് ആണോ എന്ന് പോലും നോക്കാം. അതായത് കുട്ടികൾ വലുതാകുന്തോറും അവരുടെ ഡോസ് ഓഫ് മെഡിക്കേഷനിൽ വ്യത്യാസം വരാം, അവർക്ക് ചിലപ്പോ കൂടുതൽ സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. എന്തായത് അത് അവർ കഴിഞ്ഞ വർഷത്തിൽ എങ്ങനെ ചെയ്തു എന്നത് അടിസ്ഥാനമാക്കിയിട്ടാണ്, കൂടുതൽ ഫ്ലെയർഅപ്പ് ഉണ്ടായോ, കൂടുതൽ അഡ്മിഷൻ ഉണ്ടായോ. അപ്പൊ ആ ജി പിക്ക് മനസ്സിലാവും ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രിവെന്റർ മെഡിക്കേഷൻസ് ഇനഫ് അല്ല, അപ്പൊ കുറച്ചും കൂടെ കൂട്ടണം. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു ചാൻസ് സ്കൂളിൽ പോകുന്നതിന് മുന്നേ പാരന്റ്സ് എടുക്കുന്നത് നല്ലതാ, ഒരു ജി പിയുടെ അടുത്തേക്ക് കുട്ടീനെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ആവശ്യത്തിന് റിലീവർ മെഡിക്കേഷൻസ് കയ്യിലുണ്ടോ നോക്കാം, അത് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയാത്തതാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടിയുടെ പേരൊക്കെ ഒന്ന് എഴുതിയിട്ട് മെഡിക്കേഷൻസ് റെഡിയാക്കി ഒരു പ്രത്യേക കിറ്റൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു ആസ്മ കിറ്റെന്നോ മെഡിക്കേഷൻ കിറ്റെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ കൊടുത്തു വിടുന്ന പോലെ അത് വേണം. അങ്ങനെ ഒരു ബാഗ് ആക്കി വെച്ച് സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ ടീച്ചറോടോ, ചില സ്കൂളിലൊക്കെ നേഴ്സ് ഉണ്ടാവും, അപ്പൊ അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് കുട്ടിക്ക് എത്രത്തോളം ആസ്മ ഉണ്ട്, ഇതൊക്കെയാണ് പ്രിവെന്റർ മെഡിക്കേഷൻ, ഇതാണ് റിലീവർ മെഡിക്കേഷൻ, ഇങ്ങനെയാണ് ആസ്മ ആക്ഷൻ പ്ലാൻ എന്നൊക്കെ അവരോടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അവർക്ക് ആ ടീച്ചർക്ക് ടീച്ചറോട് പറഞ്ഞു കൊടുക്കാം കുട്ടിക്ക് എത്രത്തോളം തന്നെ മാനേജ് ചെയ്യാൻ കഴിയും എന്നത്. അതായത് ചില കുട്ടികൾക്ക് തന്നെ സ്പേസർ എടുത്തു വെച്ച് ഇത് തന്നെ പഫർ എടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാവും, ചില കുട്ടികൾക്ക് അസിസ്റ്റൻസ് വേണ്ടി വരും. അപ്പൊ ടീച്ചർക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കണം, പിന്നെ യൂഷ്വലി അവർക്ക് എന്താണ് ട്രിഗർ ഉണ്ടാക്കുന്നത്. അതായത് ചിലപ്പോ ഓടി കളിക്കുമ്പോഴായിരിക്കും, ചിലപ്പോ വല്ല കാറ്റോ മഴയൊക്കെ ഉള്ള ദിവസത്തിൽ പ്രത്യേകിച്ച് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ജലദോഷമായിട്ട് തുടങ്ങി ഈ കുട്ടിക്ക് ചിലപ്പോ കോൾഡ് ഇൻഡ്യൂസ്ഡ് ആസ്മ ഉണ്ട് എന്ന് മദർ പറയുകയാണെങ്കിൽ ആ ടീച്ചർക്ക് ഒന്ന് അവെയർ ആവാൻ പറ്റും. അത്രേ ശ്രദ്ധിക്കുന്നുള്ളൂ അതിൽ നിന്ന്.
പക്ഷേ ഈ ബാക്ക് ടു സ്കൂൾ ആസ്മ എന്ന രീതിയിൽ ഒരുപാട് ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും സ്കൂളുകൾക്ക് വേണ്ടി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാറുണ്ടോ ടീച്ചർമാർക്കും സ്കൂൾ അധികൃതർക്കും വേണ്ടി?
അതെ അതെ, ആസ്മ ഓസ്ട്രേലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തായിട്ട് അവർ കുറച്ചും കൂടെ ആക്റ്റീവും ആണ്. അവര് സ്കൂളിൽ ചെന്നിട്ട് ടീച്ചേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഒരുവിധം ടീച്ചേഴ്സിനൊക്കെ ആസ്മ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യുമെന്നും ഒരു ആസ്മ എമർജൻസി കിറ്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് ഇനി പാരന്റ്സ് മിസ്സായി, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സഡൻ ഫ്ലെയർ അപ്പ് ഉണ്ടായി എന്നാലും പാരന്റ്സിന് അത്രക്ക് പേടിക്കാനില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. മിക്കവാറും സ്കൂളുകളിൽ ടീച്ചേഴ്സ് അവര് ട്രെയിൻഡ് ആണ്. അപ്പൊ അവർക്ക് ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ് യൂസ് ചെയ്ത് കുട്ടികൾക്ക് റിലീവർ മെഡിക്കേഷൻ എന്നാ പറയാ, സാൽബ്യൂട്ടമോൾ വെന്റലിൻ കൊടുക്കുന്നതിന്. അപ്പൊ ടീച്ചേഴ്സിന് അറിയാൻ പറ്റും എങ്ങനെ കൊടുക്കണം, എപ്പോഴാണ് ആംബുലൻസ് വിളിച്ച് കുട്ടിനെ ഹോസ്പിറ്റലിലേക്ക് അയക്കേണ്ടത് എന്നൊക്കെ അവര് ട്രെയിൻഡ് ആണ്.
ഓക്കെ, അപ്പൊ എനിക്ക് നമ്മൾ ഇത്രത്തോളം ഒരു ബാക്ക് ടു സ്കൂൾ ആസ്മയെ കുറിച്ചാണ് സംസാരിച്ചെങ്കിലും ആസ്മയെ കുറിച്ച് ഒന്ന് രണ്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചോദിക്കണം എന്ന് തോന്നുന്നു. കുട്ടികളുടെ ആസ്മയെ കുറിച്ച് യഥാർത്ഥത്തിൽ കുട്ടികളിൽ ഇങ്ങനെ ആസ്മ വരാനുള്ള ഒരു കാരണം, യഥാർത്ഥ കാരണം എന്താണ്?
അതൊരു കുറച്ച് പ്രയാസമാണ് അതിന് ആൻസർ ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു റീസൺ അവിടെ പറയാനില്ല. പക്ഷെ അധിക ആളുകളിലും ആസ്മ ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ പാരന്റ്സിനോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കോ ഒക്കെ ആസ്മ ഉണ്ടായിട്ടുണ്ടാവും. അതിന് ഞങ്ങൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ എന്നാണ് ആ ചെക്ക് ചെയ്യുക. ഒരു കുട്ടി വീസിംഗ് ആയിട്ടോ ചുമയായിട്ടോ ഒക്കെ വരുമ്പോൾ അതാണ് ആദ്യം ചോദിക്കുന്നത്, പാരന്റ്സിനോ റിലേറ്റീവ്സിനോ കസിൻസിനോ ഒക്കെ ആസ്മ ഉണ്ടോ. പിന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യന് അവർക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ആ കുട്ടിക്കോ അലർജി ഉള്ള ഫാമിലി ആണോ എന്ന്. അലർജി എന്ന് നമ്മൾ പറയുമ്പോ ഈ സ്കിന്നിനൊരു നമ്മുടെ ത്വക്ക് രോഗങ്ങൾ എന്ന് പറയില്ലേ, എക്സിമ എന്നൊക്കെ പറയുന്ന, ആ എക്സിമ ഉള്ള കുട്ടികൾക്ക് ഭയങ്കര ആയിട്ട് ആസ്മ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഹേ ഫീവർ എന്ന് ഞങ്ങൾ നമ്മളിവിടെ
കേൾക്കുന്നുണ്ടാവും,
ആ പോളൻ അലർജി. അപ്പൊ ആ ഇൻഹെയിൽഡ് അലർജി ഉണ്ടാക്കുന്ന കുട്ടികൾ, അപ്പൊ ശരിക്കും പറയാ വെച്ചാല് ഒരു പേഴ്സൺ സെൻസിറ്റീവ് ആണോ, അവരുടെ എയർവേ സെൻസിറ്റീവ് ആണോ, അവര് ആസ്മ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതിൽ കൂടെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, അതായത് ജനിതകപരമായിട്ട് നമ്മൾക്ക് ആ ഒരു പ്രീ ഡിസ്പോസിഷനും കൂടി ഉണ്ടെങ്കിൽ ആസ്മ വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ഓക്കെ, പക്ഷെ ഇത്തരം അലർജി ഉണ്ടെങ്കിൽ ആസ്മ വരണമെന്ന് ഉറപ്പുമില്ല, അത് വന്നിരിക്കും അങ്ങനെ ഒരു ഉറപ്പുമില്ല അല്ലേ?
വന്നിരിക്കണം എന്ന് ഉറപ്പില്ല, പക്ഷെ മിക്കവാറും കുട്ടികൾക്ക് കുറേശ്ശെ ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഈ ആസ്മ എന്ന് പറയുന്നത് തന്നെ നമുക്കിപ്പോ മിക്ക കുട്ടികൾക്കോ അല്ലെങ്കിൽ അഡൽട്ടിനോ ഉണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ ആ സിംറ്റം അതിന്റെ എത്രത്തോളം ശക്തിയായിട്ടുണ്ട് എന്ന് പറയുന്നതിലേക്കാണ് അവർ നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിലും പലപ്പോഴും ഒരു വൈറൽ ഇൻഫെക്ഷനോ കോൾഡോ വരുമ്പോ കുറച്ച് ദിവസം ചുമക്കുന്നുണ്ട്, അപ്പൊ അതും ഒരു ആസ്മയുടെ സിംറ്റം തന്നെയാണ്. നമ്മുടെ ശ്വാസനാളങ്ങള് ഒന്ന് ചെറുതായി, ഒന്ന് നീർക്കെട്ടൊക്കെ വന്നിട്ട് ചെറുതായി, നമുക്ക് ശ്വസിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവുന്നുണ്ടല്ലോ, അതന്നെയാണ് ആസ്മ ഉള്ള കുട്ടികൾക്കും ഉണ്ടാവുന്നത്. പക്ഷെ അവർക്ക് അത് ലോങ് ടേം ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ അവരുടെ എയർവേ എപ്പോഴും ഒരു സെൻസിറ്റീവ് കണ്ടീഷനിലാണ്. എന്ത് നമ്മൾ ശ്വാസത്തിലേക്ക് വലിച്ചെടുക്കുന്നതും അവരുടെ എയർവേയിൽ അത് തട്ടുമ്പോ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ കണ്ണൊക്കെ തിരുമിയാല് കണ്ണ് ചോന്ന് തടിക്കുന്ന പോലെ അതുപോലെ ഒരു ആക്ഷൻ
ഉണ്ടാകുന്നത്. ഏത് പ്രായം വരെയായിരിക്കും കുട്ടികൾക്ക് ഇങ്ങനെ ആസ്മ വരാനുള്ള ഒരു സാധ്യത ഉള്ളത്? കുട്ടിക്കാലത്ത് തന്നെ ഒരാൾക്ക് ആസ്മ ഉണ്ടാകണമെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ വരുമോ, അങ്ങനെ ഒരു പ്രായമുണ്ടോ അതിന്?
മിക്കവാറും വരുന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ നമുക്കത് അറിയാൻ പറ്റും. അതായത് 2 വയസ്സ് കഴിഞ്ഞാലാണ് നമ്മൾ കുറച്ചും കൂടെ ധൈര്യമായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ആസ്മ ഉണ്ടെന്ന് ഒരു പാരന്റ്സിനോട് പറയാറ്. 2 വയസ്സ് വരെ ഞങ്ങൾ ബ്രോങ്കിയോളൈറ്റിസ് എന്നൊക്കെ പറയും. ബ്രോങ്കിയോളൈറ്റിസ് എന്ന് പറഞ്ഞാൽ അത് എയർവേയിൽ ഉണ്ടാകുന്ന ഒരു ബ്രീതിങ് ഡിഫിക്കൽട്ടിയും ഒക്കെ തന്നെയാണ്. അത് വൈറസുകളായിരിക്കാം ട്രിഗർ. പക്ഷെ അപ് ടു 2 ഇയേഴ്സ് അതിന്റെ കൂടെ ഈ അലർജി, എക്സിമ അങ്ങനെയൊക്കെയുള്ള കുട്ടിയാണ്, അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുട്ടിക്ക് ആസ്മ ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങും. അതായത് ഒരു ഒരു ബ്രോങ്കിയോളൈറ്റിസ് ഒരു 2 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ ആസ്മ ഹിസ്റ്ററിയും കൂടി ഉള്ള ഫാമിലി ആണെങ്കിൽ 50% ചാൻസ് ആണ് ആ കുട്ടിക്ക് ആസ്മ ഉണ്ടാവും എന്നുള്ളത്. അതിലൂടെ എക്സിമയും കൂടി ഉണ്ടോ അല്ലെങ്കിൽ ഫുഡ് അലർജി ഉണ്ടോ, അത് കുറച്ചും കൂടെ അവരുടെ ആസ്മ ഉണ്ടാകാനുള്ള ചാൻസ് കൂട്ടുന്നുണ്ട്. ഫാമിലി ഹിസ്റ്ററിയാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്.
പക്ഷേ ഈ 2 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായി ആസ്മ ഉണ്ടായവർ ഒരു ഓൺസെറ്റ് അതിനുശേഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണോ പറയുന്നത്?
അല്ല അല്ല, എപ്പോ വേണമെങ്കിലും നമുക്കത് ഡയഗ്നോസ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ അതിന്റെ ശക്തി കൂടുമ്പോഴാണ് നമ്മൾ അവരെ നോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പേ അവർ വെറുതെ ചുമച്ചൊക്കെ കുറച്ചിങ്ങനെ നടക്കുന്നുണ്ടാവും. ചില കുട്ടികളുടെ വളർച്ച കുറവ് മാത്രമായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്, എന്നിട്ട് ഞങ്ങൾ ആസ്മ കണ്ടുപിടിക്കാറുണ്ട്. ആ കുട്ടിക്ക് ചെറുതായ തോതിൽ ആസ്മ ഉണ്ട്, സഡൻ ഫ്ലെയറപ്പ് ആയിട്ട് അധികം ഉണ്ടായിട്ടില്ല, അത് കാരണമാണ് ആ കുട്ടിക്ക് കുറച്ച് വളർച്ച കുറവ് തന്നെ വന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ചില കുട്ടികൾ അവരുടെ ചെസ്റ്റിനൊരു ഡിഫോമിറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യും. അതായത് എപ്പോഴും ഇങ്ങനെ വലിച്ച് വലിച്ച് ബ്രീതിങ് എടുത്തിട്ട് അവരുടെ ആ ചെസ്റ്റിന് താഴെ ഒരു ചെറിയ ഒരു ഡിപ്രഷൻ വന്ന പോലെ, നമ്മൾ ഹാരിസൺ സൾക്കെ എന്നൊക്കെയാണ് പറയുക, അതൊക്കെ കണ്ടിട്ടാണ് ഫാമിലി തന്നെ മനസ്സിലാക്കുന്നത് ഈ കുട്ടിക്ക് കുറെ കാലമായിട്ട് ആസ്മ ഉണ്ട് എന്ന്. അതെ.
ഓക്കെ, എന്തായാലും അവസാനമായി ഒറ്റ കാര്യം കൂടി ഉള്ളത്, നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് ഈ ബാക്ക് ടു സ്കൂൾ ആസ്മയിൽ എന്തൊക്കെ മുൻകരുതൽ രക്ഷിതാക്കൾ എടുക്കണം എന്നുള്ളത്. പൊതുവിൽ ബാക്ക് ടു സ്കൂൾ അല്ലെങ്കിൽ പോലും അല്ലാത്ത സമയത്ത് ആസ്മയുള്ള കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കൾ എന്ത് മുൻകരുതലാണ് എടുക്കാനുള്ളത്, അതുകൂടി ഒന്ന് പറയാമോ?
അതെ അതെ, അവര് ആസ്മ ആക്ഷൻ പ്ലാന് കാണാവുന്ന ഒരിടത്ത് വെക്കുക എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. അതായത് പെട്ടെന്നൊരു കുട്ടിക്ക് ഉണ്ടാവുമ്പോൾ അതിനൊരു ആക്സസിബിലിറ്റി വേണം. അപ്പൊ നോക്കിയിട്ട് എന്തൊക്കെയാ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും കുറച്ചൊക്കെ വൈറൽ ഇൻഫെക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ, അതായത് ഒരു കോൾഡ് വരുമ്പോൾ തന്നെ, കോൾഡാണ് ഒരു ആസ്മ ഉണ്ടാവാൻ ഈ കുട്ടിക്ക് ട്രിഗർ ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കിയ പാരന്റ്സിന് അവർക്ക് കുറച്ച് നേരത്തെ റിലീവർ മെഡിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാകുമ്പോൾ നേരത്തെ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കുകയും അവർക്ക് സ്റ്റിറോയിഡ് മെഡിക്കേഷൻ വേണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ സ്റ്റോമി ഡേയ്സിലൊക്കെ ഒന്ന് കുട്ടീനെ പുറത്ത് വിടാതെയൊക്കെ ഒന്ന് ഉള്ളിൽ കളിച്ചോളാൻ പറഞ്ഞ് ജനലൊക്കെ ഒന്ന് അടച്ചിരിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. എന്നാലും ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക കുട്ടികളുടെ ഡെയിലി ആക്ടിവിറ്റീസ് നിന്ന് അധികം തടയരുത് എന്നാണ് പറയുക. പിന്നെ ചില കുട്ടികൾക്ക് ഉണ്ട് എക്സസൈസ് കൊണ്ട് ആസ്മ ഫ്ലെയറപ്പ് ആവുന്നത്. അങ്ങനെയുള്ള പാരന്റ്സ് അവർ കളിക്കാൻ പോകുന്നതിന് മുമ്പ് അവർക്ക് 2-3 പഫ് അല്ലെങ്കിൽ 4 പഫ് ആസ്മ ആക്ഷൻ പ്ലാന് പ്രകാരം 4 പഫ് വെന്റിലും കൊടുത്തിട്ട് അവരെ കളിക്കാൻ വിടുന്നതും ഒരു നല്ല മാർഗമാണ്.
ഈ ആസ്മ കുട്ടിക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ?
അതും ഒരു പ്രയാസകരമായിട്ട് ഉള്ളൊരു ചോദ്യമാണ്. എന്താന്ന് വെച്ചാൽ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ, ഈ അസുഖം മാറും എന്ന് ആരും ഒരു ഡോക്ടറും ഉറപ്പിച്ച് പറയില്ല. അത് നമുക്ക് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു സംഭവം, അതിന് ഫുള്ളി കൺട്രോൾഡ് ആക്കാം എന്നൊരു ഡോക്ടർ പറയും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ റിലീവർ മെഡിക്കേഷനും പ്രിവെന്റർ മെഡിക്കേഷനും റെഗുലറായി എടുത്തിട്ടും നമ്മുടെ ആസ്മ എന്താന്ന് മനസ്സിലാക്കിയ ഒരാൾക്കും എങ്ങനെയൊക്കെയാണ് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരാൾക്കും ഫുള്ളി കൺട്രോൾഡ് ആയിട്ട് വെക്കാൻ പറ്റും. പക്ഷെ ആസ്മ ഉള്ള ഒരാൾക്ക് അതൊരു ലൈഫ് ലോങ് കണ്ടീഷനാണ്. ഇപ്പൊ ചില സ്റ്റഡീസ് ഒക്കെ നടന്ന് വരുന്നുണ്ട്, അത് ചില ബോയ്സിന് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാല് ആൺകുട്ടികൾക്ക് ആസ്മ കുറഞ്ഞു വരുന്നു. അപ്പൊ കുറച്ച് ഹോർമോണൽ വ്യത്യാസങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടോ, സ്ത്രീകൾക്ക് ആണെങ്കിൽ പ്രായപൂർത്തിക്ക് ശേഷം കൂടുതലായിട്ട് ആസ്മ കാണണോ, അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസിനെ പറ്റിയൊക്കെ ഇപ്പൊ പഠിത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും അത് റിസർച്ചിലാണ്.
തീർച്ചയായും. എന്തായാലും വളരെ നന്ദി ശ്രീ ലെനിന ചെന്നറിയിൽ. ഇത്രയും കാര്യങ്ങൾ ബാക്ക് ടു സ്കൂൾ ആസ്മയെ കുറിച്ചാണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ പോലും കുട്ടികളുള്ള ആസ്മയെ കുറിച്ച് പൊതുവായി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന്
താങ്ക്യൂ.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.